അധ്യായം 22. 20 പേരുള്ള ഒരു സംഘം. പുലരിവെളിച്ചത്തിൽ അവർ കാട്ടുപാതയിലൂടെ ആവേശത്തോടെ നടക്കുകയാണ്. കൈകളിൽ ആയുധങ്ങളൊന്നുമില്ല. പക്ഷേ എന്തിനും തയ്യാറായ മട്ടിൽ അവരുടെ നടത്ത ചുവടുകളിൽ ഉത്സാഹം ഇരമ്പുന്നുണ്ട്. ഒരാളൊഴികെ എല്ലാവരും സ്വർഗത്തിലെ തേനീച്ച കർഷകരാണ്. കുന്നുകളുടെ പള്ളകളിലൂടെ ചുറ്റിത്തുരിഞ്ഞും കവുങ്ങിൻ തോട്ടങ്ങളുടെ ചെമ്പരത്തിവേലുകൾ മുട്ടിയുരുമ്മിയും ചാലുകളുടെ വിറയുള്ള പാലങ്ങൾ കടന്നും ഒരമണിക്കൂറിൽ അവർ ഉക്കിനടുക്കയിലെത്തി. കുന്നിൻ്റെ പള്ളയിലെ ഒറ്റയടിപ്പാതയിലൂടെ കയറുമ്പോൾ ദൂരെ നിന്നെ പ്രകാശ നീലകണ്ഠന് ചൂണ്ടിക്കൊടുത്തു. അതാ, അവിടെയാണ് ഹെലിപ്പാഡ്. നിറഞ്ഞു നിന്ന കശുമാവുകൾക്കിടയിലൂടെ ഒന്നും വ്യക്തമായി കണ്ടില്ല. ചുറ്റുമുള്ള കുന്നുകളേക്കാൾ അല്പം കൂടെ ഉയരമുണ്ട് ഉക്കിനടുക്കയ്ക്ക്. കുറച്ചുകൂടെ കയറിയപ്പോൾ മലയുടെ മൂർധാവ് പ്രത്യക്ഷമായി. കുറച്ചൊക്കെ നിരപ്പായ സ്ഥലമാണ്. വൻ വൃക്ഷങ്ങളില്ല. അവിടവിടെ കുറ്റിക്കാടുകൾ തെറിച്ചു നിൽക്കുന്നതേയുള്ളൂ. വെയിലേറ്റ് കരിമ്പിച്ച പാറയുടെ കഷ്ണങ്ങളും ചിലയിടങ്ങളിൽ പൊന്തി നിൽക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇവിടെയും നിറയെ വൃക്ഷങ്ങൾ വളർന്നിട്ടുണ്ടാവും, നീലകണ്ഠൻ വിചാരിച്ചു. ഹെലിപ്പാഡിനു വേണ്ടി മുറിച്ചു മാറ്റിയതാവാം. കുറേ നേരമായി മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു ചോദ്യം അയാൾ പുറത്തെടുത്തു. എന്തിനാ ആകാശത്തിലൂടെ കൊണ്ടുവന്ന് ഈ വിഷം സ്പ്രേ ചെയ്യുന്നത്? പ്രകാശ് പറഞ്ഞു. പറങ്കിയാവുകൾ പൂക്കുന്ന നേരത്ത് അതിൽ ടീമോസ്കിറ്റോ എന്ന് പറയുന്ന ഒരു പ്രാണി വരും. അത് പെരുകിയാൽ കൊരട്ട നല്ലോണം കുറയും. അതുകൊണ്ടാണ് ഈ വിഷം കൊല്ലാകൊല്ലം കൊണ്ടുവന്ന് സ്പ്രേ ചെയ്യുന്നത്. സർക്കാരിൻ്റെ കീഴിലുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ സ്ഥലമാണ് ഇതെല്ലാം. സർക്കാരിൻ്റെ സ്ഥലത്ത് സർക്കാർ തന്നെ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് എന്താക്കാൻ കഴിയും? പ്രകാശയുടെ വാക്കുകളിൽ നിസ്സഹായത പരന്നിരുന്നു. നീലകണ്ഠൻ വീണ്ടും പറഞ്ഞു. ഞാൻ ചോദിച്ചത് ഹാൻഡ് സ്പ്രേ പോരെ എന്നാണ്. ഹെലികോപ്റ്ററിലൊക്കെ? സർഗ സ്കൂളിലെ അധ്യാപകനായ അരവിന്ദയാണ് ഉത്തരം പറഞ്ഞത്. പണ്ട് ഹാൻഡ് സ്പ്രേ ആയിരുന്നു. അടിയന്തരാവസ്ഥൻ്റെ പിന്നെയാണ് ഏരിയൽ സ്പ്രേ തുടങ്ങിയത്. കൃത്യം പറഞ്ഞാൽ 1976. ജഗത്കുമാർ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. മിണ്ടണ്ട, സംസാരം നിലച്ചു. പിന്നെ കരിയിലകൾ ഞെരിയുന്ന ഒച്ച മാത്രം. പനങ്കുലമുടി അഴിച്ചിട്ട പോലെ നിലമുട്ടി നിന്ന ഒരു വലിയ കശുമാവിൻ്റെ തണലിലേക്ക് കയറി അവർ ഒളിഞ്ഞു നിന്നു. ഇലകൾക്കിടയിലൂടെ ഇപ്പോൾ വ്യക്തമായി കാണാം ഹെലിപ്പാഡിനോട് ചേർന്ന് ഒരു ചെറിയ കെട്ടിടം. അതിൻ്റെ മുറ്റത്ത് 3-4 തൊഴിലാളികൾ ബാരലുകൾ പിടിച്ചു വയ്ക്കുകയും സിമൻറ്റ് ടാങ്കിൽ നിന്നും വെള്ളം കോരിയെടുക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ശ്രീനിവാസൻ പതുക്കെ പറഞ്ഞു. ഹെലികോപ്റ്റർ ബത്തിജിയില്ല. മറുപടിയായി പ്രകാശ മന്ത്രിച്ചു. ബറാന്തെ ഇപ്പാന്ത്. സന്ദേഹത്തോടെ നോക്കിയ നീലകണ്ഠന് വേണ്ടിയെന്നോണം അരവിന്ദ പറഞ്ഞു. സ്പ്രേ ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ. ഇന്ന് വിമാനം വരാണ്ടിരിക്കില്ല. കണ്ടില്ലേ, അവർ ബാരലിലൊക്കെ വെള്ളം നിറച്ച് റെഡിയാവുന്നു. അരവിന്ദയുടെ വാക്കുകൾ തീരും മുമ്പ് ആകാശത്തിൽ ഹെലികോപ്റ്ററിൻ്റെ ഇരമ്പം മുഴങ്ങി. തെക്കേ ആകാശത്തിലെ നീലമേഘങ്ങൾക്കുള്ളിൽ നിന്നും പുറത്തു വന്ന് മലയുടെ മുകളിൽ വട്ടമിട്ട ശേഷം ഭയങ്കരമായ ശബ്ദത്തോടെ താഴാൻ തുടങ്ങി. ഭീമാകാരനായ യന്ത്രപക്ഷിയെപ്പോലെ ഹെലികോപ്റ്റർ ചിറകൊതുക്കി നിശ്ചലമായി. വെളുത്ത ഷർട്ടും പാൻറ്റും തൊപ്പിയും ധരിച്ച് രണ്ടുപേർ താഴെയിറങ്ങി. ഒരാൾ പാറക്കല്ലിന്മേലിരുന്ന് കാലിന്മേൽ കാൽ കയറ്റിവെച്ച് ഗമയിൽ സിഗരറ്റിന് തീ കൊളുത്തി. രണ്ടാമൻ തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകാൻ തുടങ്ങി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആൾക്കൂട്ടം അലറി വിളിച്ച് ഹെലികോപ്റ്ററിന് നേർക്ക് കുതിച്ചു. ഓർക്കാപ്പുറത്ത് 10-20 പേർ അലറിപ്പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും വിരണ്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. തൊഴിലാളികളിൽ ധീരനായ ഒരുവൻ വെട്ടുകത്തിയുമായി മുന്നോട്ട് ചാടി കത്തി വീശിപ്പിടിച്ചു. കന്നടയിൽ എന്തോ മുരണ്ടു. അന്നേരം പ്രകാശ അലറി. ഈഴോ സകല ദേശി സൂനെ ദേവപ്പ തൂത്തെ കവാന്തുലന്താച്ചി കണ്ടിയക്ക ഏറക്കി. ദേവപ്പ അടങ്ങി, കത്തി താഴ്ത്തിപ്പിടിച്ചു. ഉദ്യോഗസ്ഥൻ സിഗരറ്റ് വലിച്ചെറിഞ്ഞ് മുന്നോട്ട് വന്നു. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്നോട് പറയൂ. അവർ തൊഴിലാളികൾ മാത്രമാണ്, അവരെ വിടൂ. അരവിന്ദ നെഞ്ചുവിരിച്ച് തൻ്റെ ഇടത്തോടെ പറഞ്ഞു. സ്വർഗത്തിലെ തേനീച്ച കർഷകരാണ് ഞങ്ങൾ. കുറച്ച് വർഷങ്ങളായി ഞങ്ങൾക്ക് തേന് കിട്ടുന്നില്ല. ഈ വിഷം സ്പ്രേ ചെയ്യുമ്പോഴാണ് തേനീച്ച ചത്ത് പോകുന്നത്. ഇനി ഈ വിഷം ഈ നാട്ടിൽ സ്പ്രേ ചെയ്യാൻ ഞങ്ങൾ വിടില്ല. അരവിന്ദയുടെ വാക്കുകളെ നിസ്സാരമാക്കുന്ന ചിരിയോടെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഹാ, തേനും എൻഡോസൾഫാനും തമ്മിൽ എന്ത് ബന്ധം? കശുമാവിൻ്റെ പൂക്കൾ നശിപ്പിക്കുന്ന തേയിലക്കൊതുകുകളെ നശിപ്പിക്കാനാണ് ഞങ്ങൾ മരുന്ന് തളിക്കുന്നത്. പൂക്കളുണ്ടെങ്കിലല്ലേ തേനുണ്ടാകൂ, മനസ്സിലായോ? പ്രകാശ് ഇടപെട്ടു. തേനീച്ച മാത്രമല്ല, മനുഷ്യന്മാർക്കും ഈയിടെ ജീവിക്കാൻ ഒക്കുന്നില്ല. എല്ലാ പെരയിലും രോഗികളാണ്. പ്രകാശിയുടെ ചുമലിൽ തട്ടി കൂടുതൽ വിടർന്ന ചിരിയോടെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സുഹൃത്തെ, എന്തൊക്കെ അസംബന്ധങ്ങളാണ് താങ്കൾ പറയുന്നത്? മനുഷ്യർക്ക് എന്തെങ്കിലും അസുഖം വരുന്നുണ്ടെങ്കിൽ അതിന് ഉചിതമായ ചികിത്സ ലഭ്യമാക്കണം. അല്ലാതെ എൻഡോസൾഫാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ലോകത്തിലെല്ലായിടത്തും ഉപയോഗത്തിലുള്ള മരുന്നാണിത്, വിഷമല്ല. ശ്രീരാമയുടെ വാക്കുകൾ ഓർമ്മിച്ച് നീലകണ്ഠൻ പെട്ടെന്ന് ശബ്ദം കനപ്പിച്ചു. എൻഡോസൾഫാൻ സ്പ്രേ ചെയ്യും മുമ്പ് ജലാശയങ്ങളൊക്കെ മൂടിയിരിക്കണമെന്ന് നിയമമില്ലേ? 2 ദിവസം മുമ്പ് നാട്ടുകാരെ അറിയിക്കേണ്ടതല്ലേ? അതിരാവിലെ മാത്രമേ സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ എന്നല്ലേ നിയമം? എന്നാൽ ഇതെല്ലാം ലംഘിച്ച് ഒരു മുൻകരുതലും കൂടാതെയല്ലേ നിങ്ങൾ സ്പ്രേ ചെയ്യുന്നത്? ഉദ്യോഗസ്ഥൻ നീലകണ്ഠനെ നേർക്ക് തിരിഞ്ഞു. നിയമപ്രകാരം ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് സുഹൃത്തെ. പഞ്ചായത്തിൻ്റെയും വില്ലേജ് ഓഫീസിൻ്റെയും ചുമരിൽ നോട്ടീസ് പതിക്കുന്നുണ്ട്. വാട്ടർ ബോഡീസ് എല്ലാം മൂടുവാൻ അതിൽ നിർദ്ദേശിക്കാറുണ്ട്. ഈ നാട്ടിലെ തോടുകളും പുഴകളും എല്ലാം മൂടിക്കൊണ്ട് സ്പ്രേ നടത്തുവാൻ സാധിക്കുമോ? ഞങ്ങൾ PCK ഉദ്യോഗസ്ഥരാണ്. PCK സർക്കാരിൻ്റേതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സർക്കാരിനെ അറിയിക്കൂ. നല്ല വിളവുണ്ടായാൽ സർക്കാരിൻ്റെ സാമ്പത്തിക നില ഭദ്രമാകും. സർക്കാർ എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെയല്ലേ? അപ്പോൾ ഞങ്ങൾ കഷ്ടപ്പെടുന്നത് ജനക്ഷേമത്തിനാണ്. മനസ്സിലായോ? ഉദ്യോഗസ്ഥൻ്റെ പ്രഭാഷണം കേൾക്കാൻ കൂട്ടത്തിലെ ചെറുപ്പക്കാർ നിന്നില്ല. അവർ എൻഡോസൾഫാൻ കലക്കി വെച്ച ബാരലുകൾ തട്ടിമുറിച്ചു. ഇളം മഞ്ഞ നിറമുള്ള ലായനി ചുറ്റും ഒഴുകിപ്പരന്നു. ഓഫീസ് കെട്ടിടം പൂട്ടി താക്കോലെടുത്ത് ചൂണ്ടുവിരലിലിട്ട് ചുഴറ്റിക്കൊണ്ട് ഗിരിധര ഉദ്യോഗസ്ഥന് നേർക്ക് വന്ന് ഭീഷണി മുഴക്കി. ഇനി ഈ കോപ്പും പറത്തിക്കൊണ്ട് ഈ നാട്ടിലെങ്ങാനും വന്നാൽ കത്തിച്ച് ചാമ്പലാക്കും, നല്ലോണം ഓർമ്മിച്ചു. പ്രകാശ ദേവപ്പൻ്റെ കയ്യിൽ നിന്നും വെട്ടുകത്തി പിടിച്ചു വാങ്ങി താഴ്വാരത്തിലെ കാട്ടിലേക്കെറിഞ്ഞു. എന്തുകൊണ്ടോ ദേവപ്പ ചെറുതായി പോലും പ്രതിഷേധിച്ചില്ല. അരവിന്ദ പറഞ്ഞു, ബരി, നമുക്ക് പോകാം. ദൗത്യം വിജയിച്ചതിൻ്റെ ആഹ്ലാദത്തോടെ സംഘം താഴ്വരയിലേക്കിറങ്ങി. സൂര്യൻ നല്ലതുപോലെ ഉദിച്ചു പൊങ്ങിയിരുന്നു. സന്തോഷത്തിൻ്റെ കലവിലകളും പെരുത്ത വർത്തമാനങ്ങളും വഴിനീളെ നിറഞ്ഞു. പ്രകാശ കടുത്ത ഒരു ആലോചനയിൽ കുടുങ്ങി നിശബ്ദനായി ഏറ്റവും പിന്നിൽ നടക്കുകയായിരുന്നു. ഒരിടവേളയിൽ അയാൾ ചോദിച്ചു, ഈയിടെ ഓഫീസ് നമ്മൾ പൂട്ടിച്ചു. വിമാനം വേറെ നാട്ടിൽ നിന്ന് വിഷം കലക്കിക്കൊണ്ടെന്ന് ഈ നാട്ടിൽ ആകാശത്തിലൂടെ സ്പ്രേ ആക്കിയാൽ നമുക്ക് എങ്ങനെ തടുക്കും? ആ ചോദ്യത്തോടെ എല്ലാവരുടെയും മുഖത്ത് ഉദിച്ചു നിന്ന സൂര്യൻ പെട്ടെന്ന് കാർമേഘം മറഞ്ഞതുപോലെ മങ്ങി. നീലകണ്ഠൻ അത്ഭുതപ്പെട്ടു. എൻമകജയിൽ വേറെയും ഹെലിപ്പാഡുകളുണ്ടോ? അരവിന്ദ് പറഞ്ഞു, ഉണ്ട്. പറങ്കിയാവിൻ തോട്ടങ്ങൾ ഇവിടെ മാത്രമല്ല, ഉക്കിനടുക്ക കൂടാണ്ട് എൻമകജയിലെ സായ, ബജക്കൂടൽ, നൾക്ക, ഒട്ടിയ, പേരിയാൽ, സ്വർഗ, സെറാജ, ഉത്രക്കള, പെർഡാല എന്നിടത്തെല്ലാം തോട്ടങ്ങളുണ്ട്. ഇതിൽ ചിലയിടത്തെല്ലാം ഹെലിപ്പാഡുകളുണ്ട്. ആടെല്ലാം പോയി തടുക്കാൻ നമുക്ക് കഴിയോ? എല്ലാവരും പരസ്പരം നോക്കി. ആരും ഒന്നും മിണ്ടിയില്ല. അന്നേരം ഇടിമുഴക്കം പോലെ ഗംഭീരമായ നീലകണ്ഠൻ്റെ ശബ്ദമുയർന്നു, കഴിയും, നമുക്ക് കഴിയണം. ഒറ്റക്കെട്ടായി നിന്നാൽ എന്താണ് അസാധ്യമായിട്ടുള്ളത്?